2022 നവംബർ 13 ഞായറാഴ്ച വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്നും മഹാകവി ടാഗോറിന്റെ ശിവഗിരി സന്ദർശനത്തിന് ശതാബ്ദി വിശ്വഗുരു ദർശനം തയ്യാറാക്കിയത് മങ്ങാട് ബാലചന്ദ്രൻ. മഹാകവി ടാഗോർ ഇപ്രകാരം കുറിച്ചു: ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയ്ക്ക് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലെ ശ്രീനാരായണ ഗുരുദേവിനേക്കാൾ ആധ്യാത്മികമായി ഉയർന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. വായിക്കുന്നത് BS രാജേഷ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുദേവനും ശിവഗിരിയിൽ ഒരുമിച്ചിരുന്നതിന്റെ ശതാബ്ദി സ്മരണയിലാണ് നാം. 1922 നവംബർ 15 ശിവഗിരിയിലെ വൈദിക മഠത്തിലായിരുന്നു ആ ചരിത്ര മുഹൂർത്തത്തിന്റെ പിറവി. ബംഗാളിലെ ഗുരുദേവായ മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ വന്നു കണ്ടതിന്റെ ശതാബ്ദി സ്മരണ നമ്മുടെ മനമലരിൽ തെളിയുമ്പോൾ ആ ഗുരുക്കന്മാർ അന്ന് പങ്കുവച്ച ആശയങ്ങളുടെയും ആശങ്കയുടെയും ആകെത്തുകയിൽ എത്ര സ്വാംശീകരിക്കാനായി നമുക്കെന്ന ചിന്ത എത്ര പേർക്കുണ്ടാകും. ഈ സമാഗമത്തിന് അവസരമുണ്ടാക്കിയത് അന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ അന്തേവാസിയായിരുന്ന ഡോക്ടർ പൽപ്പുവിന്റെ പുത്രൻ നടരാജനായിരുന്നു, പിൽക്കാലത്തെ നടരാജ ഗുരു. വിശ്വഭാരതി സർവകലാശാലയുടെ ധനശേഖരണാർത്ഥം ടാഗോർ ദക്ഷിണേന്ത്യ സന്ദർശിക്കുന്നതായ ഒരു വാർത്ത ആയിടെ പത്രത്തിൽ വരികയുണ്ടായി. അത് ശ്രദ്ധയിൽപ്പെട്ട നടരാജൻ ഗുരുവിന്റെ അനുവാദത്തോടെ ഉടൻ തന്നെ മഹാകവിയുടെ സന്തത സഹചാരിയായ ധീരബന്ധു CF ആൻഡ്രോസിന് ഒരു കത്തെഴുതി. മറുപടിക്കായുള്ള സ്റ്റാമ്പും അതിൽ വച്ചിരുന്നു. വൈകാതെ മഹാകവിയുടെ സമ്മതം വന്നു. എന്നാൽ മഹാകവിക്ക് പെട്ടെന്ന് അനാരോഗ്യം പിടിപെട്ടതിനാൽ അന്നത് നടന്നില്ല. ആ കൂടിക്കാഴ്ച പിന്നീട് ശിവഗിരിയിലേക്ക് മാറ്റുകയായിരുന്നു. ടാഗോറിന്റെ ശിവഗിരി സന്ദർശനത്തെക്കുറിച്ചുള്ള വാർത്ത അന്നത്തെ പത്രങ്ങളിലൊക്കെ വലുതായി അച്ചടിച്ചു വന്നു. ഈ വിവരം അറിഞ്ഞും പറഞ്ഞും ധാരാളം ജനങ്ങൾ അന്നേ ദിവസം ശിവഗിരിയിൽ തടിച്ചുകൂടി. മഹാകവിയെ സ്വീകരിക്കുന്നതിന് വലിയ ഒരുക്കങ്ങളായിരുന്നു. ശിവഗിരി കവാടവും പ്രധാന വഴിയുമൊക്കെ ഭംഗിയായി അലങ്കരിച്ചിരുന്നു. എന്നാൽ തലേന്ന് പെയ്ത കനത്ത മഴയുടെ കെടുതിയിൽപ്പെട്ട് ശിവഗിരിയിലേക്കുള്ള റോഡിന് ചില്ലറ കേടുപാടുകൾ സംഭവിച്ചു. ഡോക്ടർ പൽപ്പുവിന്റെ 2 പെൺമക്കൾ പാചകക്കലയിൽ സമർത്ഥരായിരുന്നതിനാൽ അവരായിരുന്നു മഹാകവിക്കും കൂട്ടർക്കും ഭോജ്യങ്ങൾ തയ്യാറാക്കിയിരുന്നത്. ഗുരുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. അന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ടാഗോറും കൂട്ടരും തിരുവനന്തപുരത്ത് നിന്നും കാറിൽ ആറ്റിങ്ങൽ TBയിൽ വന്നു ചേർന്നു. പക്ഷേ ആരൊക്കെയോ ശിവഗിരിയിലേക്കുള്ള ഗതാഗതം തലേന്നത്തെ മഴയിൽ താറുമാറായതായി മഹാകവിയുടെ സംഘത്തെ ധരിപ്പിച്ചു. അതേ തുടർന്ന് ശിവഗിരി സന്ദർശനം മഹാകവി ഉപേക്ഷിച്ചതായുള്ള അറിയിപ്പ് ശിവഗിരിയിൽ കിട്ടി. അതോടെ അവിടെ ഉത്സാഹത്തോടെ തിങ്ങിക്കൂടിയിരുന്നവരെല്ലാം പെട്ടെന്ന് നിരാശരായി. ആനകളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി സ്വീകരിക്കുവാൻ കാത്തുനിന്ന സന്യാസിമാരും SNDP യോഗം നേതാക്കന്മാരും മറ്റും മ്ലാനവദനരായി. ഈ നേരത്ത് പുറത്തു നടക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ ഗുരു വൈദിക മഠത്തിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. ഇതുകൂടി കണ്ടപ്പോൾ ഇനി ടാഗോർ ശിവഗിരിയിൽ എത്തില്ലെന്ന് ധരിച്ച് അവിടെ കൂടി നിന്നിരുന്ന കുറെ പേരൊക്കെ മടങ്ങിപ്പോയി. ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ നിന്നിരുന്ന രാമാനുജം എന്നൊരാൾ ഉടൻ തന്നെ തന്റെ കാറിൽ ആറ്റിങ്ങലിലെത്തി ടാഗോറിനെ നേരിട്ട് കാണാമെന്ന് കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരുന്നവരോട് പറഞ്ഞു. ഇതെല്ലാവർക്കും സ്വീകാര്യമായി. അക്കാലത്ത് ശിവഗിരിക്കടുത്തുള്ള ശ്രീനിവാസപുരം കക്കളത്തുകുന്നിലെ ഉദാര ശിരോമണി പത്മനാഭ റാവുവിന്റെ വക ബംഗ്ലാവിൽ താമസിക്കുകയായിരുന്നു രാമാനുജം. ഗുരുവിൽ വലിയ ഭക്തിയും ബഹുമാനവും ഉള്ളയാളായിരുന്നു അദ്ദേഹം. അധികം വൈകാതെ തന്നെ രാമാനുജം ശിവഗിരിയിലെ ചില പ്രധാനപ്പെട്ടവരുമൊത്ത് ആറ്റിങ്ങൽ TBയിലെത്തി വിവരമരഞ്ഞു. ശിവഗിരിയിലേക്കുള്ള റോഡ് ഗതാഗതയോഗ്യമല്ലാകയാൽ മഹാകവി അവിടേക്ക് വരുന്നില്ല എന്ന മറുപടിയാണ് അവർക്ക് കിട്ടിയത്. എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവർ CF ആൻഡ്രോസിനെ കണ്ട് ആഗമനോദ്ദേശ്യം വെളിപ്പെടുത്തി. ശിവഗിരിയിൽ നിന്നും കാറിലാണ് തങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നതെന്നും റോഡിന് അത്രമാത്രം കെഴുതി സംഭവിച്ചിട്ടില്ലെന്നും മറ്റുമുള്ള അവരുടെ പ്രസ്താവം മഹാകവിയുടെ കാതിലുമെത്തി. അതോടെ വൈകാതെ ശിവഗിരിയിലേക്ക് പുറപ്പെടാമെന്ന തീരുമാനമുണ്ടായി. ആ സന്തോഷ വർത്തമാനവുമായി രാമാനുജവും സംഘവും കഴിയുന്നത്ര വേഗത്തിൽ ശിവഗിരിയിലെത്തി. ഗുരു കഥകടച്ചിരിക്കുന്ന വൈദിക മഠത്തിന്റെ മുറിക്ക് മുന്നിലുള്ള വരാന്തയിൽ 3 ചാരുകസേരകൾ കൊണ്ടുവന്നിട്ടു. സ്വാമി ശിവപ്രസാദിന്റെയും ഡോക്ടർ പൽപ്പുവിന്റെയും N കുമാരന്റെ നേതൃത്വത്തിൽ നെറ്റിപ്പട്ടം കിട്ടിയ 3 ആനകളോടുകൂടി ഒരു സംഘം മഹാകവിയെ സ്വീകരിക്കുവാൻ വർക്കല മൈതാനത്തേക്ക് തിരിച്ചു. ഏതാണ്ട് 2 മണിയോടെ വർക്കലയിലെ മൂസാവരി ബംഗ്ലാവിൽ എത്തിച്ചേർന്ന ടാഗോറിനെയും കൂട്ടരെയും അവർ യഥോചിതം വരവേറ്റു. അവിടെ നിന്നും ഒരു ഘോഷയാത്രയുടെ അകമ്പടിയോടെ അതിഥികളെ ശിവഗിരിയിലേക്ക് ആനയിച്ചു. ടാഗോറിനെ ഒരു പല്ലക്കിൽ ഇരുത്തിയാണ് കൊണ്ടുപോയത്. ശിവഗിരി കവാടത്തിനടുത്തുകൂടി ഒഴുകുന്ന ചെറിയ തോടിനിപ്പുറമെത്തിയപ്പോൾ ടാഗോർ പല്ലക്കിൽ നിന്നുമിറങ്ങി കാൽനടയായി മഠത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഈ നേരമെല്ലാം ഗുരു വൈദിക മഠത്തിനുള്ളിൽ ധ്യാനത്തിലായിരുന്നു. അതിനാൽ ഈ വിവരം കേട്ടിട്ടും മഹാകവി കുമാരനാശനോ മറ്റാരെങ്കിലുമോ ഗുരുവിനെ ആ വിവരം അറിയിക്കുവാൻ മുതിർന്നില്ല. എങ്കിലും വൈദിക മഠത്തിന്റെ വാതിൽ അടഞ്ഞുകിടക്കുന്നതിൽ അവരെല്ലാം ഒരുപോലെ ആശങ്കപ്പെട്ടു. അല്പനേരത്തിനുള്ളിൽ അതിഥികൾ ശാരദാമഠത്തിന് സമീപം കൂടി നടന്ന് വൈദിക മഠത്തിന്റെ മുറ്റത്തെത്തി. ടാഗോർ ആ മന്ദിരത്തിന്റെ പടിയിലേക്ക് കാലു വച്ചതും അടഞ്ഞുകിടന്നിരുന്ന വാതിൽ തുറന്ന് ഗുരു പുറത്തേക്ക് വന്നതും ഒന്നിച്ചായിരുന്നു. ഈ രംഗം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരു വെളുത്ത വസ്ത്രം തലയിലൂടെ ഇട്ട് കഴുത്തും ചുമലും ചുറ്റിയ നിലയിൽ ഇറങ്ങി വന്ന ഗുരുവിന്റെ മുഖകാന്തിയിലേക്ക് നോക്കി ടാഗോർ പ്രസന്നചിത്തനായി കൈകൾ കൂപ്പി ഗുരുവിനെ വന്ദിച്ചു. ഒപ്പമുള്ള ആൻഡ്രോസും അതുപോലെ ഗുരുവിനെ വണങ്ങി. അപ്പോൾ ഗുരുവിൽ നിന്നും ഹൃദയംഗമമായ പ്രതിവന്ദനമുണ്ടായി. വൈദിക മഠത്തിന്റെ വരാന്തയായിരുന്നു കൂടിക്കാഴ്ചയ്ക്കുള്ള വേദി. ഒരു അന്തേവാസി വന്ന ടാഗോറിനും ഗുരുദേവനും കർപ്പൂര എഴുതി ഒഴിഞ്ഞു. കിഴക്കോട്ട് അഭിമുഖമായി ഇട്ടിരുന്ന കസരകളിലേക്ക് കൈനീട്ടിയിരിക്കാമെന്ന് ഗുരു ആംഗ്യഭാഷയിൽ പറഞ്ഞു. ടാഗോർ മാൻഡ്രോസും അടുത്തടുത്തായി ഇരുന്നു. വടക്കോട്ട് അഭിമുഖമായി ഇട്ടിരുന്ന കസരയിൽ ഗുരുവും ഇരിപ്പായി. പ്രണാമത്തിന്റെ മന്ദഹാസവും പ്രണവത്തിന്റെ ഉണർവും ഒത്തുചേർന്ന ആ മുഹൂർത്തം കണ്ടുനിന്നവരിലെല്ലാം ആനന്ദ തിരയൊഴുക്കി. ഗുരുവിനരികിൽ അപ്പോൾ നിന്നിരുന്നത് സ്വാമി ശിവപ്രസാദും മഹാകവി കുമാരനാശനും ഡോക്ടർ പൽപ്പവും. അക്കാലത്ത് SNDP യോഗം ജനറൽ സെക്രട്ടറിയായിരുന്ന എൻ കുമാരനുമായിരുന്നു. മഹാകവി കുമാരനാശനായിരുന്നു ദ്വിഭാഷി. അതിഥി എന്നാലും തങ്ങൾ തന്നെ ഇന്ദ്രിയങ്ങൾ കതിസൽക്കാരം ചെയ്തു തേനൊഴുക്കിനാൽ ഭവാൻ എന്നിങ്ങനെ തന്റെ സ്നേഹാദരങ്ങൾ മറയില്ലാതെ പ്രകാശിപ്പിക്കുന്ന ആശന്റെ ദിവ്യകോകിലം അഥവാ ടാഗോർ മംഗളം ഈ സന്ദർഭത്തിൽ പിറന്നതാണ്. ആശ്രമത്തിന്റെ വിശുദ്ധിയിലും ഗുരുവിന്റെ പാവനതയിലും ലയിച്ചിരിക്കുകയായിരുന്ന ടാഗോറിന്റെ നയനങ്ങൾ ഗുരുവിന്റെ യോഗ നയനങ്ങളിലെ ഏകാന്തതയെ പരതിയപ്പോൾ ഗുരു പറഞ്ഞു, സംഭാഷണം സംസ്കൃതത്തിലാകാമല്ലോ. കുമാരനാശനത് തർജ്ജിമ ചെയ്ത് ടാഗോറിനെ ധരിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബംഗാളി കലർന്ന സംസ്കൃതമേ എനിക്ക് വശമുള്ളൂ. അതിന് മറുപടി എന്നോണം ഗുരു ടാഗോറിനെ നോക്കി പറഞ്ഞു, എങ്കിൽ തർജ്ജിമയാകട്ടെ. ഇരുവരും ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും വിശിഷ്ടമായി തയ്യാറാക്കപ്പെട്ടിരുന്ന ഏതാനും ഭോജ്യങ്ങളും നുറുക്കിവച്ച തെങ്ങിൻ മണ്ടയും ഇളം കരുക്കും അവിടെ വന്നു ചേർന്നു. അതിഥികൾക്ക് ആ സൽക്കാരം ഏറെ ഇഷ്ടമായി. മടങ്ങും മുമ്പ് മഹാകവി കുമാരനാശൻ ഒരു ഡയറി തുറന്നു നീട്ടി. അതിൽ മഹാകവി ടാഗോർ ഇപ്രകാരം കുറിച്ചു, ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു വരികയാണ്. ഇതിനിടയ്ക്ക് പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലെ ശ്രീനാരായണ ഗുരുവിനേക്കാൾ ആധ്യാത്മികമായി ഉയർന്ന മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന് തുല്യനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഈശ്വര ചൈതന്യം തുളുമ്പുന്ന ആ മുഖതേജസ്സും അനന്തതയിലേക്ക് നീണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ യോഗ നയനങ്ങളും മറ്റ് വൈശിഷ്ട്യങ്ങളും ഒരു കാലത്തും എനിക്ക് വിസ്മരിക്കാനാകില്ലെന്ന് ഉറപ്പാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും സ്വാമി വിവേകാനന്ദന്റെയും നാട്ടിൽ നിന്നുമെത്തിയ മഹാകവി ടാഗോറിന്റെ ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഈ നിരീക്ഷണത്തിലേക്ക് നമ്മൾ മലയാളികൾ എന്നാണാവോ എത്തുക.